പൽക്കാലത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് തുറക്കാം. യിരമ്യ പ്രവചനം 29 അധ്യായം എടുത്തിട്ട്, യിരമ്യ പ്രവചനം 29 അധ്യായത്തിൻ്റെ ജെറമയ ചാപ്റ്റർ 29 11 വാക്യം ഞാൻ വായിക്കുന്നു. വേഴ്സ് 11, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. ബാബേൽ പ്രവാസത്തിൽ ആയിരുന്ന യഹൂദന്മാരോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. പ്രവാസത്തിൽ നിന്ന് ഒരു മടങ്ങിപ്പോക്കിന് വേണ്ടി അവരെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നാളുകളായി ബാബിലോണ്യ പ്രവാസത്തിലാണവർ. തങ്ങളെ അടിമകളായി കൊണ്ടുപോയ നാട്ടിൽ ഭാരത്തോടെ പ്രയാസത്തോടെ ഒരു ശുഭ ഭാവി പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ് യിരമ്യാവ് പറയുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. ഒരു ശുഭഭാവി നമ്മുടെ എല്ലാം പ്രതീക്ഷയാണ്. ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങൾ നമുക്കെല്ലാം ഉണ്ട്, ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, ഒത്തിരി ദർശനങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അവയൊക്കെ എപ്പം സാധിച്ചു കിട്ടും, ഇതാ നമുക്ക് അറിയേണ്ടത്. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് എന്നാ മറുപടി കിട്ടുന്നത്? ആഗ്രഹിക്കുന്ന ശുഭഭാവി എപ്പോഴാണ് കിട്ടുന്നത്? ദൈവം പറയുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് കിട്ടും. അതേക്കുറിച്ച് എൻ്റെ നിരൂപണങ്ങൾ എന്താണെന്ന് എനിക്കറിയാം, ദൈവം പറയാം. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആ ശുഭഭാവിയിൽ കൊണ്ടെത്തിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി ദൈവം പറയുന്നു ദൈവത്തിനറിയാം. ആ ശുഭഭാവിയിലെത്താൻ അവർക്കൊരു പദ്ധതിയുണ്ട്, പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയും അവരുടെ പദ്ധതിയും ഒന്നല്ല. നമ്മുടെ പ്ലാൻ അനുസരിച്ച് ദൈവം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തോട് വലിയ സ്നേഹമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ദൈവം വിശ്വസന, ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനാ. ആരാധനയ്ക്കൊക്കെ നമുക്ക് വലിയ ഉത്സാഹമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ദൈവം അവരോട് പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവിയിൽ എത്തിക്കാൻ എനിക്ക് ചില നിരൂപണങ്ങളുണ്ട്, അതെന്തെന്ന് എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന വിധത്തിലല്ല ഞാൻ നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ പോകുന്നത്. അതാണ് അവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളത്. ശുഭഭാവി വേണം, അതിന് ദൈവം എതിരല്ല. പക്ഷെ ദൈവം പറയുന്നു, ആ ശുഭഭാവിയിൽ കൊണ്ടെത്തിക്കുവാൻ എനിക്ക് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതിയും നിങ്ങളുടെ പദ്ധതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ പദ്ധതിക്കനുസരിച്ച് ദൈവം പ്രവർത്തിക്കാതെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഏതാണ്ടൊക്കെ തിന്മകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ ദൈവം അടുത്ത് പറയുന്നത്, അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയില്ലെങ്കിലും തിന്മയല്ല സംഭവിക്കുന്നത്, അത് നന്മയിലേക്കുള്ള വഴിയാത്രയാണ്. എന്നാ വായിച്ച സങ്കീർത്തനത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതിലുള്ള പരിഭവങ്ങളാണ്. അതോടുള്ള ബന്ധത്തിലാണ് ഞാനും ഈ വാക്യം വായിച്ചത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, ദൈവം അതിനൊന്നും എതിരല്ല. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലും സമയത്തും അവിടെ കൊണ്ടെത്തിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും പെട്ടെന്ന് മറുപടി കിട്ടണമെന്നില്ല. അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചെന്നല്ല, മറന്നെന്നുമല്ല, ദൈവത്തിന് വേറെ ഒരു പദ്ധതി ഉണ്ടെന്ന. നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം സാധിപ്പിക്കുന്ന ഒരാളല്ല ദൈവം, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നാം നമ്മെ വിധേയരാക്കുക ചെയ്യേണ്ടത്. രാവിലെ തൊട്ട് പാടി അടിയൻ ഇതാ, അടിയൻ ഇതാ എന്ന് യെശയ്യാവിനോടുള്ള ഒരു ചോദ്യമാണ് വാസ്തവത്തിലത്. ഞാൻ ആരെ അയക്കേണ്ടു? യെശയ്യാവ് പറഞ്ഞ മറുപടി അടിയൻ ഇതാ. പണ്ട് നാട്ടിലൊരാൾ വായിച്ചപ്പോൾ അബദ്ധത്തിന് വായിച്ചതെന്നോ അറിഞ്ഞുകൊണ്ട് വായിച്ചതെന്നൊന്നും അറിയത്തില്ല, അദ്ദേഹം ഇങ്ങനെ വായിച്ചു, അടിയൻ ഇതാ അളിയനെ അയക്കണേ എന്ന്. അടിയൻ ഇതാ അളിയനെ അയക്കണേ, അടിയൻ ഇതാ അടിയനെ അയക്കണേന്നല്ല പറഞ്ഞത്, അടിയൻ ഇതാ പക്ഷെ അളിയനെ അയച്ചാൽ മതി. പലപ്പോഴും നമ്മുടെ ചിന്ത അതുപോലെ, അടിയൻ ഇതാ എന്ന് പറഞ്ഞ് സമർപ്പിക്കും, പക്ഷേ അടിയൻ പറയുന്നതെല്ലാം ദൈവം ചെയ്തു തരണം. ഇല്ല, എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ദൈവം ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കാത്തത് കൊണ്ട് അത് തിന്മയുടെ വഴിയാകണമെന്നില്ല. ദൈവം അവരോട് പറയണം, അത് തിന്മയ്ക്കല്ല നന്മയ്ക്കാണ്. പക്ഷെ ഇപ്പം മനസ്സിലാകത്തില്ല, കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. ഒത്തിരി ഒത്തിരി കാര്യങ്ങളും നന്മയ്ക്കായിരുന്നെന്ന് മനസ്സിലാകാൻ സമയമെടുക്കും. ഇവിടുത്തെ പ്രശ്നം, യെരമ്യാ പ്രവചനും പ്രവാചകനും വേറൊരു പ്രവാചകനും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടൽ ഇവിടെ ഉണ്ട്. അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് രണ്ടാം വാക്യത്തിൽ ഒരു പ്രവാചകൻ അവിടെ പ്രവചിക്കുകയാണ്, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ബാബേൽ രാജാവിൻ്റെ നുകം ഒടിച്ചു കളയുന്നു. നമുക്ക് വലിയ ഇഷ്ടം അങ്ങനെയൊക്കെ പറയുന്നു, നിൻ്റെ മേലുള്ള നുകം ഈ പകൽ ഒടിച്ചു കളയുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കോരിത്തരിക്കും. ഇവിടെ ഒരു പ്രവാചകൻ പറഞ്ഞു, നിൻ്റെ മേലുള്ള നുകം ഞാൻ ഒടിച്ചു കളയുന്നു, ഇപ്പം വിടുതലാന്നാണ് പറഞ്ഞു, ഞാൻ ഒടിച്ചു കളയാൻ, നുകം ഒടിച്ചു കളയുന്നു. അടുത്ത് പറഞ്ഞു, ബാബേൽ രാജാവായ നെബുക്കദ്നേസർ ഈ സ്ഥലത്തു നിന്ന് എടുത്ത് ബാബിലോണിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന യഹോവയുടെ ആലയമക ഉപകരണങ്ങളെയൊക്കെയും ഞാൻ രണ്ട് സംവത്സരത്തിനകം ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും. ഹനനിയാ പ്രവാചകൻ്റെ പ്രവാചകമാണ് അദ്ദേഹം. ജനത്തോട് പറഞ്ഞു, ഭയങ്കര വിടുതൽ നടക്കാൻ പോവാ, ഭയങ്കര വിടുതൽ നടക്കാൻ പോവാ. ബാബേൽ രാജാവ് വെച്ചിരിക്കുന്ന നുകം യോക്ക് നുകമെല്ലാം ഞാനിപ്പോൾ ഒടിച്ചു കളയാൻ പോവാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, രണ്ട് വർഷത്തെ താമസമേ ഉള്ളെന്ന് പറഞ്ഞു. രണ്ട് വർഷത്തിനകം ഭയങ്കര അത്ഭുതം നടക്കാൻ പോവാന്ന് പറഞ്ഞു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം രണ്ട് വർഷത്തിനകം നടക്കാൻ പോവാ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി രണ്ട് വർഷത്തിനകം നടക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ജനമെല്ലാം ആവേശം കൊണ്ടു. നമുക്കൊക്കെ ഇഷ്ടമാണ് ഇന്ന് പകൽ ഭയങ്കര വിടുതൽ നടക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽ എല്ലാവരും സൗഖ്യമാകുമെന്നും ഇന്ന് പകൽ എല്ലാവർക്കും ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ നല്ല ശുശ്രൂഷയായിരുന്നു, നല്ല ഉണർവായിരുന്നു എന്നൊക്കെ പറയും. അനന്യാവിൻ്റെ പ്രവചനം ഇതായിരുന്നു, ഭയങ്കര വിടുതൽ, രണ്ട് സംവത്സരത്തിനകം നിങ്ങൾക്ക് വിടുതലാന്ന് പറഞ്ഞു. ഇത് കേട്ട് ജനമെല്ലാം ആവേശം കൊണ്ടിരിക്കുമ്പോഴാണ് യെരമ്യാവ് പ്രവചനം തുടങ്ങി. യെരമ്യാവ് അവരോട് പറയുന്ന വാചകങ്ങൾ ശ്രദ്ധിക്കുക, അതിൻ്റെ 15-ാം വാക്യം. പിന്നെ യെരമ്യാ പ്രവാചകൻ ഹനന്യാ പ്രവാചകനോട്, ഹനന്യാവെ കേൾക്ക, യഹോവ നിന്നെ അയച്ചിട്ടില്ല, നീ ഈ ജനത്തെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞ പ്രവചനം ശരിയല്ലെന്നാണ് പറഞ്ഞു. ഇപ്പം വിടുതലുണ്ടാകുമെന്ന് പറഞ്ഞ പ്രവാചകനോട് യെരമ്യാവ് പറഞ്ഞു, ദൈവം നിന്നെ അയച്ചിട്ടേയില്ല, ഇത് ദൈവത്തിൻ്റെ ദൂതല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവാത്മാവ് കാണിച്ചെന്നും പറഞ്ഞ് ഓരോരുത്തരും നമ്മളോട് പറയുന്നതൊക്കെ മിക്കവാറും അവരുടെ മനസ്സിലെ തോന്നല. നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ദൂത് ഒരാൾ പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ആലോചനയാണെന്ന് പറഞ്ഞ് നമുക്ക് ഏറ്റെടുക്കാൻ സുഖമാണ്. പക്ഷേ യെരമ്യാവ് പറഞ്ഞു, ഇപ്പം വിടുതലാണ്, രണ്ട് വർഷത്തിനകം വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞ ജനത്തോട് പറഞ്ഞു, ഇവനെ ദൈവം അയച്ചൊന്നുമല്ല, ഇവൻ നിങ്ങളെ വെറുതെ സൂചിപ്പിക്കാൻ പറഞ്ഞതാ. ഇപ്പം വിടുതലായി, ഇപ്പം സൗഖ്യമായി, ഇപ്പം എല്ലാം നടക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടോണ്ടിരിക്കാൻ സുഖമാണ്. അതിനുവേണ്ടി ഇവൻ പറഞ്ഞു, ഇവനെ ദൈവം അയച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് യിരമ്യാവിൻ്റെ പ്രവചനം കേൾക്കുക. യിരമ്യാവ് പറഞ്ഞു അതിൻ്റെ അടുത്ത അധ്യായത്തിൻ്റെ 29-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ ചതിക്കരുത്. ഒത്തിരി മനുഷ്യരെ ചതിക്കുന്നത് ഈ പ്രവാചകന്മാരും പ്രശ്നക്കാരുമൊക്കെയാണ്. അവർ വന്ന് പറഞ്ഞ് 2 വർഷത്തിനകം നടക്കും, ഡേറ്റുകളൊക്കെ പറഞ്ഞേച്ച് പോകും, പറഞ്ഞേച്ച് അവരവരുടെ പാട്ടിനങ്ങ് പോവുകയും ചെയ്യും. യിരമ്യാവ് പറഞ്ഞ് അവർ നിങ്ങളെ ചതിക്കരുത്, നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ കൂട്ടാക്കുകയും ചെയ്യരുത്. രാത്രി താമസിച്ച് കിടക്കുമ്പം സ്വപ്നമൊക്കെ കാണും, അതൊക്കെ ദൈവാലോചനയാണെന്നൊന്നും പറഞ്ഞ് വെറുതെ അബദ്ധത്തിൽ ചാടരുത്. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ കൂട്ടാക്കരുത്. അവർ എൻ്റെ നാമത്തിൽ നിങ്ങളോട് ഭോഷ്ക്ക് പ്രവചിക്കുന്നു, ഞാൻ നിങ്ങളെ അയച്ചിട്ടില്ല. അടുത്ത കഴിയാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുകയുള്ളൂ. ഇതിലേത് പ്രവചനമാണ് ശരി? ഒരാൾ പറഞ്ഞ് 2 വർഷത്തിനകം ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോവാ. യിരമ്യാവ് പറഞ്ഞു നടക്കുകയില്ല, 70 വർഷം കഴിഞ്ഞ് വിടുതലുള്ളെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജനത്തിൻ്റെ എല്ലാം മനസ്സും അടുത്തു. അപ്പോൾ ഇനിയും 70 വർഷം കൂടെ ഇത് അനുഭവിക്കണമല്ലോ. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലയോ? അന്നേരം ആ ദൈവം പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവിയിൽ നിങ്ങളെ എത്തിക്കാൻ എൻ്റെ മനസ്സിൽ ചില നിരൂപണങ്ങളുണ്ട്. അത് 2 വർഷം കൊണ്ട് നടക്കുകയില്ല. ആ നിരൂപണങ്ങൾ നിവർത്തിയാകണമെങ്കിൽ 70 വർഷം എടുക്കും. ഈ 70 വർഷം ഈ പീഡയിലൂടെ കടന്നു പോകുമ്പോൾ, ഈ ദുഃഖത്തിലൂടെ പോകുമ്പോൾ, ഈ രോഗത്തിലൂടെ പോകുമ്പോൾ, ഈ ക്ലേശത്തിലൂടെ പോകുമ്പോൾ ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചതാണെന്ന് ചിന്തിക്കരുത്. ആ തിന്മയ്ക്കല്ല, ആ നന്മയ്ക്കാ ദൈവത്തിൻ്റെ നിരൂപണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും ദൈവം മനസ്സിലാക്കി തരും, അവസാനം അത് നന്മയ്ക്കാക്കി തരും. നമ്മൾ ഇന്ന് തിന്മയായി കാണുന്ന പലതും ദൈവം നന്മയ്ക്ക് വേണ്ടി ഒരുക്കിയ വഴികളാണ്. നമ്മുടെ പദ്ധതികളല്ല ദൈവത്തിൻ്റെ പദ്ധതികൾ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ താമസിക്കുമ്പോൾ നമ്മൾ വ്യാകുലപ്പെടും. പിശാച് ഒത്തിരി നുണ നമ്മളോട് പറയും. പിശാച് പറയും, ദൈവം നിന്നെ മറന്നതാ, ദൈവം നിന്നെ ഉപേക്ഷിച്ചതാ. പിന്നെ കൂട്ടു സഹോദരന്മാർ പറയും, ആ പുള്ളിക്ക് ഏതാണ്ട് കാര്യമായ കുഴപ്പമുണ്ട്, അല്ലെ പിന്നെ പുള്ളി ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഉപസിച്ചിട്ടൊക്കെ ദൈവം കേൾക്കാതിരിക്കണമെങ്കിൽ കാര്യമായി എന്തോ കുഴപ്പമുണ്ട്, അല്ലേ പിന്നെ എന്താ ഇങ്ങനെ വരുന്നത്. അപ്പം ഞാൻ ഓർപ്പിക്കാവൂ, നിങ്ങളുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചതുമല്ല, ദൈവം നിങ്ങളെ മറന്നതുമല്ല, ദൈവത്തിന് ചില നിരൂപണങ്ങളുണ്ട്. ആ നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല, അവസാനം നന്മയ്ക്കാന്ന് മനസ്സിലാക്കി തരും. ദൈവം നമ്മെ മറന്നെന്നൊക്കെ പിശാച് പറയും. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, ദൈവത്തിന് നമ്മളെ മറക്കാൻ പറ്റിയില്ല. അതിന് ഇത്ര വലിയ ബന്ധമെന്ന് ചോദിക്കാം, അല്ല ഞാൻ പറയാം, ദൈവത്തിന് മറക്കാൻ പറ്റിയില്ല. പറ്റാത്തതിൻ്റെ കാരണം മറക്കത്തില്ലെന്ന് ദൈവം പറഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞു, പെറ്റ തള്ള നിൻ്റെ മറന്നെന്നിരിക്കാം, പക്ഷേ ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, മറക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് മറക്കാൻ പറ്റിയില്ല. മനസ്സിലാക്കാം, ദൈവം മോശയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം മോശ ദൈവത്തോട് പറഞ്ഞു, നിൻ്റെ പേരൊന്ന് പറയണമെന്ന്. ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഞാൻ ആളുകളോട് പറയുമ്പോൾ ആളുകൾ ചോദിക്കും, ഇതാരായി പറഞ്ഞെന്ന് ചോദിക്കും. അപ്പോൾ അവരോട് ഞാൻ എന്നാ പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇങ്ങനെ പറയണം, ഐ ആം ദാറ്റ്, അതാ പേര്. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒന്നു തന്നെ. എൻ്റെ പേരെന്തോന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഫസ്റ്റ് നെയിം എന്തോ എന്ന് ചോദിച്ചാൽ പറയാം ഐ ആം, ലാസ്റ്റ് നെയിം എന്തോവാ ഐ ആം, ഒറ്റ പേരേ. ഞാനാകുന്നവൻ, ഞാനാകുന്ന നീ എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അതിൻ്റെ തിയോളജി ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ഒത്തിരി വ്യാഖ്യാനിക്കാം. പക്ഷേ പ്രായോഗികമായൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ദൈവം പറഞ്ഞു ഞാനാകുന്നവൻ ഞാനാകുന്നു. മനസ്സിലാക്കാൻ ഇങ്ങനെ പറയാം, നമ്മളൊക്കെ ചിലപ്പം ദേഷ്യം വരുമ്പോൾ പറയുമല്ലോ ഞാൻ ആരായിരുന്നു നിനക്ക് അറിയാമോ, ഞാൻ ആരായിരുന്നു നിനക്ക് അറിയാമോ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന ഞാനല്ലായിരുന്നു മുമ്പെന്ന്, ഞാൻ ഭയങ്കരനായിരുന്നതായി പറഞ്ഞു. ഇപ്പം ഞാനിങ്ങനെ പമ്മിയൊക്കെ യോഗത്തിലിരിക്കുന്നെങ്കിലും എൻ്റെ പഴയ ചരിത്രമൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല, ഞാൻ ഭയങ്കര വക്കാപ്പുള്ളിയായിരുന്നു എന്ന് പറയും. പിന്നെ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ പറയും വേണ്ടി വന്നാൽ പഴയ സ്വഭാവം എടുക്കുകയും ചെയ്യുമെന്ന് പറയും. അപ്പം നമ്മൾ പറയുന്നത് എന്നറിയാമോ, ഇപ്പം ഞാനിങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിലും എനിക്ക് വേണേ വേറൊരാളാകാൻ പറ്റും എന്ന് പറഞ്ഞാൽ, പണ്ട് എനിക്കൊരു സ്വഭാവമായിരുന്നു, ഇപ്പം വേറൊരു സ്വഭാവമാണ്, ഇനി നിങ്ങളൊക്കെ മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഞാൻ വേറൊരു സ്വഭാവത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പം പറയാൻ പറ്റുകയില്ല ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന്. എന്ന് പറഞ്ഞാൽ ഞാനാകുന്നവൻ ഞാൻ പണ്ടല്ലായിരുന്നു, ഇനി എന്തോ ആകുമെന്ന് നിങ്ങൾക്കും അറിയത്തില്ല എനിക്കും അറിയത്തില്ല. ഇങ്ങനെയുള്ള മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുകയില്ല. എന്നാൽ ദൈവം പറഞ്ഞു ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ എന്തായിരുന്നോ അത് തന്നെ ഇന്ന്, ഇന്ന് ഞാൻ എന്താണോ അത് തന്നെ ഞാൻ എന്നും, എൻ്റെ സ്വഭാവത്തിന് ഒരു വ്യത്യാസവും വരത്തില്ലെന്നാണ് പറഞ്ഞത്. ദൈവം പണ്ട് സ്നേഹമായിരുന്നു, ഇന്നും സ്നേഹമാ, നിത്യത മുഴുവൻ നമ്മളോട് സ്നേഹമാ. ദൈവം പറഞ്ഞു നമ്മളെ മറക്കത്തില്ലെന്ന് പറഞ്ഞു, ഇന്ന് നമ്മളെ മറക്കുകയില്ല, ഇനി നമ്മൾ എന്നാലും ചെയ്താലും കൊള്ളാം, ദൈവത്തിന് നമ്മളെ മറക്കാൻ പറ്റുകയില്ല. കാരണം ദൈവത്തിന് തൻ്റെ സ്വഭാവം ത്യജിക്കാൻ പറ്റുകയില്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ അതാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഹീ ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. ഒരു വ്യത്യാസമില്ല ദൈവത്തിന്. ദൈവം നല്ലവനാണ്, ദൈവം സ്നേഹമാണ്, ദൈവം വിശ്വസ്തനാണ്, ദൈവം മറക്കാത്തവനാണ്. ഇതിനൊന്നും ഒരു വ്യത്യാസവും വരികയില്ല. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന പരിതസ്ഥിതികളിൽ ദൈവത്തിന് നമ്മളോട് സ്നേഹമില്ലെന്നോ ദൈവം നമ്മെ ഉപേക്ഷിച്ചെന്നോ മറന്നെന്നോ തോന്നിയാലും ഇന്ന് പകൽ ഉറപ്പോടെ വിശ്വസിക്ക്, ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസമില്ല. ദൈവം ഒരു തിന്മയും നമുക്ക് ചെയ്യത്തില്ല, സകലവും അവസാനവും നന്മയ്ക്കാക്കി മാറ്റും. യിർമ്യാ പ്രവാചകൻ അവരോട് പറയുകയാണ്, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന അനർത്ഥത്തെ ഓർത്ത് വ്യസനിക്കണ്ട, ദൈവം വിടുവിപ്പാൻ താമസിക്കുന്നു എന്നോർത്ത് വ്യസനിക്കണ്ട. നിങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് കാര്യങ്ങൾ നടക്കണമെന്നില്ല, പക്ഷേ ആ തിന്മയ്ക്കല്ല, അവസാനം നന്മയ്ക്കാക്കി മാറ്റും. ഒരുപാട് നന്മകൾ ഈ പ്രവാസകാലത്ത് നടന്നു, ഓർമ്മ മാത്രം ഓർപ്പിക്കും. ഈ പ്രവാസകാലത്ത് നടന്ന ഒരുപാട് നന്മകളിൽ ഒന്നാണ് ചന്ദ്രക്ക് മേശക്ക് അഭേദനകോ മൂന്ന് പേരെ തീച്ചുളയിലിട്ടത്. അപ്പോൾ ചോദിക്കുക, അത് നന്മയാണോ? നന്മയായിരുന്നു. ചന്ദ്രക്ക് മേശക്ക് അഭേദനകോ മൂന്ന് എബ്രായ ബാലന്മാരെ, ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന എബ്രായ ബാലന്മാരെ, രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കാത്തത് കൊണ്ട് എരിയുന്ന തീച്ചുളയിലേക്ക് എറിഞ്ഞുകളഞ്ഞു. തീച്ചുളയിലേക്ക് എറിയുന്നതിന് മുൻപ് ഈ എബ്രായ ബാലന്മാർക്കൊരു അവസരം കൊടുത്തു, നിങ്ങൾ ഞാൻ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കണം, ഇല്ലെങ്കിൽ കത്തുന്ന തീച്ചുളയിൽ എറിഞ്ഞുകളയും. അപ്പോൾ എബ്രായ ബാലന്മാർ അത് നിരസിച്ചു. നിരസിച്ച സമയത്ത് നെബുക്കദ്നേസർ രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം എടുത്ത് മൂന്നാം അധ്യായത്തിൻ്റെ 15 വാക്യത്തിൻ്റെ അവസാനം ചോദിക്കുകയാണ്, ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുളയിൽ ഇട്ട് കളയും, നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവനാര്? അഹങ്കാരിയായ ജാതീയ രാജാവ് ഈ പ്രവാസകാലത്ത് ദൈവത്തെ സേവിച്ചു കൊണ്ടിരുന്ന എബ്രായ ബാലന്മാരോട് ചോദിക്കുകയാണ്, എന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ദേവൻ ആരാണ്? അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമോ ഇല്ലയോ അത് വേറെ കാര്യം, പക്ഷെ വിടുവിച്ചാലും കൊള്ളാം ഇല്ലേലും കൊള്ളാം, നീ നിർത്തിയിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ സേവിക്കത്തില്ല. എന്തിനാ ഇവരെ 2 വർഷം കൊണ്ട് വിടുവിക്കാതെ 70 വർഷം അവിടെ നിർത്തിയെന്നറിയാമോ? ഇങ്ങനെ പറയുന്ന കുറേ പേരെ എഴുന്നേൽപ്പിക്കാനാ. അവരുടെ പ്രവാസികളായിരിക്കുന്ന ദേശത്ത് ഏകസത്യ ദൈവത്തെ ഉയർത്താൻ വേണ്ടിയായിരുന്നു. നേരത്തെ വിടുതൽ കിട്ടിയതായിരുന്നെങ്കിൽ രാജാവിനോട് ഇത് പറയാൻ അവസരം കിട്ടിയാലായിരുന്നു. രാജാവിനോട് സുവിശേഷം പറയാൻ ഇവർക്ക് ഒരു അവസരം കിട്ടത്തില്ലായിരുന്നു. വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും തെളിയിക്കണമെങ്കിൽ ഇവർ പ്രവാസത്തിൽ കിടക്കേണ്ട ആവശ്യമായിരുന്നു. തീച്ചുളയിൽ ദൈവം വിടുവിച്ചതൊക്കെ നമുക്കറിയാം. എന്നാൽ വിടുവിച്ച് കഴിയുമ്പോൾ ഈ രാജാവ് തന്നെ പറയുന്ന മറ്റൊരു വാചകം 3:28 പറയുന്നു, ചന്ദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അഭയദരോവിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നോക്കണേ, രാജാവിന് മാനസാന്തരം വന്ന കണ്ടോ? രാജാവ് പറയുകയാണ്, ചന്ദ്രക്ക് മേശക്ക് അഭയദരോവിൻ്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജാവിൻ്റെ കൽപ്പന കൂടെ മറത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്ത് ചെയ്ത ദാസന്മാരെ വിടുവിച്ചല്ലോ. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ല. ഇത് നെബുക്കദ്നേസർ ആരാ പറഞ്ഞു കൊടുത്തത്? ഈ എബ്രായ ബാലന്മാരെ. വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും രാജാവല്ല സകലത്തിൻ്റെ രാജാവെന്നും ഈ നെബുക്കദ്നേസറിനെ മനസ്സിലാക്കി കൊടുപ്പാൻ ഇവർ പ്രവാസത്തിൽ കിടക്കേണ്ടത് ദൈവത്തിന് ആവശ്യമായിരുന്നു. ഇവർ പ്രവാസത്തിൽ നിന്ന് 2 വർഷത്തിനകം വിടുതൽ പ്രാപിച്ച് പോയതായിരുന്നെങ്കിൽ ഈ രാജാവിനെ മാനസാന്തരത്തിലേക്ക് നടത്താൻ വേറെ ആളില്ലായിരുന്നു. എന്തിനാണ് ഇവരെ പ്രവാസത്തിൽ ഇട്ടതെന്നറിയാമോ? വേറൊരാളെ മാനസാന്തരത്തിലേക്ക് നടത്താനാണ്. ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്താനാണ്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്ത പരിതസ്ഥിതിയിലൂടെ ദൈവം നമ്മെ കടത്തിവിടും. നമ്മൾ പെട്ടെന്ന് വിടുതൽ ആഗ്രഹിക്കില്ല. ദൈവത്തിൻ്റെ നാമം നമ്മളിലൂടെ മഹത്വം എടുക്കേണ്ടതിനും ദൈവത്തിന് വേണ്ടി നമ്മൾ വീറോടെ നിൽക്കേണ്ടതിനും മറ്റാർക്കും പറയാൻ കഴിയാത്ത സുവിശേഷം വേറൊരാളെ അറിയിക്കേണ്ടതിനുമാണ് ദൈവം ചില പ്രത്യേക സാഹചര്യത്തിലൂടെ ഇന്ന് രാത്രി ഇന്ന് പകരം നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണത് നന്മയ്ക്കായിരുന്നു, തിന്മയ്ക്കല്ല. അപ്പം തീയിലിട്ടതും തിന്മയ്ക്കല്ല. രാജാവ് വിചാരിച്ച് തിന്മയെ നടക്കാൻ മതില്ല, ദൈവം അതും നന്മയ്ക്കാക്കി മാറ്റി. അവരുടെ ശരീരത്തിന് കേടുവരാതെ, അവരിട്ടിരുന്ന കുപ്പായത്തിന് കേടുവരാതെ, അവരുടെ ചെരുപ്പിൻ്റെ വാറിന് പോലും കേടുവരാതെ ദൈവത്തിന് ആ തീയിൽ നിന്ന് വിടുവിപ്പാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പകൽ മനസ്സിലാക്കുക. വിടുവിക്കാൻ താമസിച്ചാലും പോറലേൽക്കാതെ പൊള്ളലേൽക്കാതെ തീയുടെ മണമേക്കാതെ വെളിയിൽ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ മനസ്സിലാക്കണം. അത് നന്മയ്ക്കല്ല, തിന്മയ്ക്കല്ല, നന്മയ്ക്കാണ്. ദൈവം ഇന്ന് നമ്മളെ കടത്തിവിടുന്ന വഴികൾ ഏതാണെങ്കിലും അത് നന്മയ്ക്കാണെന്ന് വിശ്വസിക്കണം. മറ്റൊരു നന്മ കൂടെ അവർക്ക് ഈ കാലത്തുണ്ടായത് അതുകൂടെ പറഞ്ഞു നിർത്താം. ഒത്തിരി നന്മകളുണ്ടായി. ഒന്ന്, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ജാതികളുടെ മധ്യെ തെളിയിപ്പാൻ ഈ പ്രവാസകാലം ഇടയാക്കി തീർത്തു. 2, ഇവരുടെ സ്വഭാവത്തിൽ വലിയൊരു വ്യത്യാസം ഈ സമയത്തുണ്ടായി. യിരെമ്യ പ്രവചനത്തിൻ്റെ 29 തന്നെ എടുത്താട്ട്, 7 യിരെമ്യാവ് അവരോട് പറയുന്നൊരു കാര്യമാണ്, ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിൻ്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പീൻ. ആർക്കു വേണ്ടി പ്രാർത്ഥിപ്പാൻ? ഇവരെ അടിമകളാക്കി വച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ആർക്കു വേണ്ടി വേണേ പ്രാർത്ഥിക്കാൻ, പക്ഷേ പ്രാർത്ഥിക്കാൻ ഏറ്റവും വിഷമമുള്ള ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നറിയാമോ? നമ്മളെ വിഷമിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പക്ഷെ യിർമ്യാവ് അവരോട് പറയുക, വിടുതലിന് താമസമുണ്ട്, പക്ഷേ ഒരു കാര്യം ചെയ്യണം, നിങ്ങളെ ബദ്ധരാക്കിയിരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർ നിങ്ങളുടെ ശത്രുക്കളാണ്, പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ നിങ്ങളെ ഉപദ്രവിക്കുന്നവരാണ്, പക്ഷേ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം പറയുകയാണ്? അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും. ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ ഇവിടെ എല്ലാം പാപികളാണ്, ദുഷ്ടന്മാരാണ്, പാപികളാണ് എന്ന് പറഞ്ഞ് ഇവരെയെല്ലാം ശപിക്കരുത് കേട്ടോ. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ ഒരു നന്മയുണ്ടെങ്കിലേ അതിൻ്റെ ഭാഗം നമുക്കും കിട്ടത്തുള്ളൂ. അതാ ഇവരുടെ ഹൃദയത്തിലുണ്ടായ വലിയൊരു മാറ്റം, ഈ പ്രവാസം കൊണ്ടുണ്ടായ വലിയൊരു ഗുണം എന്തെന്ന് ചോദിച്ചാൽ, പുതിയൊരു പാഠവരമേ അവരെ പഠിപ്പിച്ചെന്ത്, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്കൊരു നന്മയുണ്ടാകുമ്പോൾ ആ നന്മ നിങ്ങളുടെ നന്മയായിട്ട് മാറും. ഞാൻ ചോദിക്കട്ടെ, ഇവർക്കൊരു പീഡ ഉണ്ടായില്ലായിരുന്നെങ്കിൽ എന്നെങ്കിലും ഇവർ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു? ഇല്ല. പലപ്പോഴും ദൈവം ചില പ്രത്യേക സാഹചര്യത്തിലൂടെ നമ്മെ കടത്തിവിടുന്ന എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കാനാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇവർ ബാബിലോണിയർക്ക് വേണ്ടി പ്രാർത്ഥിക്കലായിരുന്നു, ഒരിക്കലും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കല, അവരവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കും. എന്നാൽ കഠിനമായ ഉപദ്രവത്തിലൂടെ പോയി കഴിഞ്ഞപ്പോൾ അവരെ ദൈവം ഒരു പാഠം പഠിപ്പിച്ചു, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന നന്മ നിങ്ങളുടെയും നന്മയാക്കി മാറും എന്ന് പോലെ ഉറപ്പോടെ വിശ്വസിക്ക്. നമുക്കൊരു ശുഭഭാവി വരുവാൻ ദൈവത്തിന് ഒത്തിരി നിരൂപണങ്ങളുണ്ട്. ആ നിരൂപണങ്ങൾ നമ്മുടെ നിരൂപണങ്ങളോട് ചേരുന്നില്ലെങ്കിൽ ദൈവത്തോട് പിണങ്ങണ്ട, അത് തിന്മയ്ക്കല്ല നന്മയ്ക്കാണ്. ആ നന്മ പ്രതീക്ഷിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.